കുടുംബക്കാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം മാനിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ അഹ്ലു സുന്നത്തിന്റെ രാജപാതയിൽ ഉറച്ചു നിൽക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. ഫിത്നകൾ നിറഞ്ഞ ഈ കാലത്ത് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹല്ല് സംഗമത്തിലെ അവസാനത്തെ ക്ലാസ്സാണിത്. ഇൻഷാ അല്ലാഹ് അസ്ർ നിർത്തും, വീണ്ടും അല്പനേരം കൂടി നമ്മൾ സംസാരിക്കും. ഒരു ക്ലാസ് എന്നതിലുപരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സുകളെ പങ്കുവെക്കൽ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്നാണ് സംഘാടകർ എന്നോട് ആലോചിക്കാതെ അവർ തീരുമാനിച്ചിട്ടുള്ള വിഷയം. ആ വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എല്ലാവരും ദീനിന്റെ മാർഗത്തിൽ, സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ചിന്തയാണത്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. നരകത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ മുസ്ലിം ഉണ്ടാവില്ല. താനും തൻ്റെ കുടുംബവും നരകശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, മരണത്തിന് ശേഷം ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണം. കാരണം അതാണല്ലോ ഒരു വിശ്വാസിയുടെ വിജയം. ഫമൻ സുഹസിഹ അനിന്നാർ വഉദ്ഖില ജന്ന ഫഖദ് ഫാസ്. നരകശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ അയാൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വിജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതാണ്. ഇവിടെ നമ്മൾ എത്ര ഏക്കർ സെന്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, എത്ര വാടക എടുത്താനുള്ള ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഒന്നും നമുക്ക് അവിടെ ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടുന്നത് ശരിയായ വിശ്വാസവും ശരിയായ കർമ്മവും അവസാന ശ്വാസം വരെ ഇസ്ലാമിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഇസ്ലാമിക ജീവിതവും. അത് മാത്രമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന അതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നടത്തിയിരുന്ന ഒരു ദുആയാണിത്. അതിന്റെ സ്പിരിറ്റ് എന്താണ്? അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഹസനത്ത് തരണേ, ആഹ്റത്തിലും ഹസനത്ത് തരണേ, നരകശിക്ഷയെ ഞങ്ങൾ നീ കാത്തു തരണേ, നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ. ഇതാണല്ലോ അതിൻ്റെ അർത്ഥം. എന്താണ് ദുനിയാവിലെ ഹസനത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്? ദുനിയാവിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ആരും തന്നെ വിമർശിക്കാതെ എല്ലാവരും തന്നെ അനുകൂലിച്ച് അങ്ങനെ സ്വസ്ഥമായി സുഖസുന്ദരമായി ജീവിക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത്. ആ റസൂലുള്ളാഹിക്ക് അതിന് കിട്ടിയ ഇജാബത്ത് എന്താ? തീമൂട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് അല്ലേ? മൂന്ന് ദിവസം തികച്ച് തീമൂട്ടാറില്ല എന്നാണ്. കാരക്കയും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിലൊന്നുമില്ല, പുറത്തിറങ്ങിയാണ്. പുറത്തിറങ്ങി ഇങ്ങനെ അബൂബക്കർ ഉമറും വരണു റളിയല്ലാഹു അൻഹുമ. ഏ, എന്താ ഞങ്ങൾ പുറത്തിറങ്ങിയത്? ഞങ്ങൾ വിശന്നിട്ടിറങ്ങിയാണ്. ഞാനും അത് തന്നെയാണ്. അങ്ങനെ ഒരു സഹാബിന്റെ വീട്ടിൽ പോവാണ്. സഹാബിക്ക് പ്രമുഖരായ മൂന്ന് അതിഥികളെ കിട്ടിയ സന്തോഷം അല്ലേ? എന്നിട്ട് ഈത്തപ്പഴം കൊടുക്കുന്നു, ആടിനടുത്ത് ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പൊ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സുഖസൗകര്യങ്ങളും സാമ്പത്തിക പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത ജീവിതവും എന്നാരും വിചാരിക്കേണ്ടതില്ല. ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് സമാധാനത്തിൽ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരവസ്ഥ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആഖിറത്തിലെ ഹസനത്ത് സ്വർഗ്ഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആഖിറത്തിലെ ഹസനത്ത് തരണേ എന്ന് പറഞ്ഞാൽ സ്വർഗം തരണേന്നാണ്. ആ സ്വർഗം കിട്ടണമെങ്കിൽ ദുനിയാവിൽ മുഴുവൻ സ്വർഗത്തോപ്പാക്കി ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ആവോളം അനുഭവിച്ചാൽ ആ സ്വർഗം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. സ്വർഗത്തിലേക്കുള്ള പാത അത് പനനീർ വിരിച്ച പൂമെത്തയല്ല, വളരെ ദുർഘടമായ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഏറെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ കടന്നു പോകേണ്ട ഒരു പാതയാണ് സ്വർഗത്തിലേക്കുള്ള പാത. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ സ്വർഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കണം, നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇത് റമദാനിൽ മാത്രം തുറന്നാൽ പോരാ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, നരകത്ത് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. റബ്ബന ശരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നും നരകശിക്ഷ നീ തട്ടി മാറ്റി തരണേ, അതൊരു വലിയ നഷ്ടം തന്നെയാണ് എന്ന പ്രാർത്ഥന. അപ്പൊ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, മാത്രമല്ല വമാ ഖറബ ഇലൈഹാ, അതിലേക്ക് അടുപ്പിക്കുന്നതായ മിൻ ഖൗലിൻ ഔ അമൽ, അതിലേക്ക് അടുപ്പിക്കുന്നതായ വാക്കുകളും പ്രവൃത്തിയും. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതായ ആ പ്രവർത്തനങ്ങളും വാക്കുകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല, പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കും, സ്വർഗം കിട്ടണേ, നരകത്തെ രക്ഷപ്പെടണേ. പക്ഷെ എന്താണ് സ്വർഗത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? എന്താണ് നരകത്തിന് മുക്തിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? ഞാൻ എന്ത് വിശ്വസിക്കണം? ഞാൻ എന്ത് പ്രവർത്തിക്കണം? എന്റെ തെറ്റുകൾ ഞാൻ എങ്ങനെ തിരുത്തണം എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇപ്പൊ ഈ വിഷയം എപ്പോഴും എപ്പോഴും പറയേണ്ട വിഷയമല്ലേ ഇത്? ആണ്. എന്തിനാ ഇത്ര അധികം ചർച്ച ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഇപ്പോഴെന്താ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? മതം എന്ന് പറഞ്ഞ് ഇന്ന് അവശേഷിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. മനുഷ്യന്റെ കൈകടത്തലുകളിൽ നിന്ന് മുക്തമായി, പ്രമാണങ്ങളിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്ന മതമായി ഇന്ന് ലോകത്ത് വേറിട്ട് നിൽക്കുന്നത് ഇസ്ലാം മതം മാത്രമാണ്. ആ ഇസ്ലാം മതത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്ന അനുയായികൾ പോലും പരലോകം വിസ്മരിച്ച് ദുനിയാവിന്റെ പിന്നാലെ കഥച്ചോടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഭൗതികതയുടെ പിന്നാലെയാണ്. സമൂഹത്തിൽ ലയിക്കാനുള്ള ട്രെൻഡാണ് എല്ലാവർക്കും. സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിന്ന് സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ആളുകളെ വെറുപ്പും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ശരി, ഞാൻ എന്റെ മാർഗം ഇതാണ് എന്ന് പറഞ്ഞ് കാശിനെതിരെ കൊടി പിടിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി അല്പം ഒറ്റപ്പെടൽ അനുഭവിക്കാൻ താല്പര്യമുള്ളവർ വളരെ കുറച്ച് ആളുകളുണ്ട്. കഴിയുന്നതും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമൂഹത്തിന്റെ ഒപ്പം ഒഴുക്കിനനുസരിച്ച് നീന്താൻ എന്താണ് സാധിക്കുക, അതിന് എന്ത് അഡ്ജസ്റ്റ്മെന്റാ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് എല്ലാ ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്യമായി പറയുന്നവരും പറയാത്തവരുമുണ്ട്. അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ്, ബൽ തുസിറൂനൽ ഹയാത ദുനിയ വൽ ആഖിറതു ഖൈറും വഅബഖ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മുൻഗണന കൽപ്പിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിനാണ്, ആഖിറം അതാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും. വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഇബും ലഹുവും വലഇബ്. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും മാത്രമാണ്. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോക ഭവനം അതാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനു യഅലമൂൻ, അവരറിയുന്നവരാണെങ്കിൽ. അപ്പൊ ഇത് ജീവിതമേ അല്ല, അത് നമ്മളെ മനസ്സിലാണ് പതിയണം. ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിപ്പോയി എന്ന് വിചാരിക്കണ്ട. ഏയ്, ഞാൻ അത്ര നേടി, ഞാൻ ഇത്ര നേടി, ഞാൻ ഗൾഫിൽ പോയി, ഞാൻ അങ്ങനെ സംഭവിച്ചു, ഞാൻ ഷട്ടർ വലിച്ച്, ഞാൻ വിശെടുത്ത്, ഞാൻ എന്നിട്ട് എന്ത് നേടി? ഇതൊക്കെ നീ കാണുന്നൊക്കെ എൻ്റെതാണ്, ഈ ബിൽഡിംഗ് ഒക്കെ എൻ്റെതാണ്, ഇത്രയും ഏക്കർ സെന്റ് എൻ്റെതാണ്. എന്നിട്ട് എന്താ, ഇത് പോകുമ്പോ എന്താ കൊണ്ടുപോവുക? മൂന്നേഷം തുണി, ആറടി മണ്ണ്, എന്തെങ്കിലും കൊണ്ടുപോവുക വേറെ. നീ ചെയ്ത അമലുകൾ കൊണ്ടുപോകും, നീ അതുവരെ പാലിച്ചു പോകുന്ന വിശ്വാസങ്ങൾ കൊണ്ടുപോകും, അതല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നീ ഇവിടെ എന്തെങ്കിലും നേടിയാ വലിയ നേട്ടമായി എന്നാരും വിചാരിക്കണ്ട. ഇവിടെ കിട്ടാതെ പോയതിൽ ആരും സങ്കടപ്പെടണ്ട. ഞാൻ എത്ര കാലം എനിക്ക് പൊരയല്ല, ഞാൻ എത്ര കാലം എനിക്കൊരു സ്ഥിര വരുമാനമല്ല, ഏയ് ഞാൻ എപ്പോഴും വാടക വീട്ടിലാ പാർക്കണത്, എന്തിനാ സഹോദര സങ്കടപ്പെടുന്നത്? എന്താ പോയി ഇത്ര വലിയ വിഷമം? ഒരു വിഷമത്തിന്റെ ആവശ്യമല്ല. അതിലൊന്നും ഇവിടെ കിട്ടിയത് വലിയ കിട്ടിയതായാലും ഇവിടെ പോയാൽ വലിയ പോക്കായിട്ടും നിങ്ങൾ കരുതേണ്ടതില്ല. കിട്ടേണ്ടത് അവിടെയാണ്, പോകാൻ പാടില്ലാത്തത് അവിടെയാണ്. അവിടെ പോയാൽ പോക്ക് തന്നെയാണ്. അവിടെ കിട്ടിയാൽ അതാണ് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് നമ്മളെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കണം. നിങ്ങൾ നോക്കുകള് ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളെ പറ്റി തന്നെ എടുത്തു നോക്കിയാൽ, മുസ്ലിമീങ്ങൾ തന്നെ തൗഹീദുണ്ടെന്ന് പറയുന്ന ആളുകളെ തന്നെ എടുത്തു നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ഹറാമും ഹലാലും നോക്കാതെ എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന ഒരു ചിന്താഗതി, എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നിട്ട് ആവുന്നത്ര സുഖിക്കുക, അതാണ് പൊതു ആളുകളുടെ ചിന്ത. പണം ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ അറാമും അലാലെന്ന് നോക്കിയാൽ അതൊന്നും ഇപ്പൊ ഇക്കാലത്ത് നടക്കൂല. കുറച്ചൊക്കെ കല്ലിമ്പീറ്റ്, പിന്നെ കുറച്ചൊക്കെ പൈസ ആയിട്ട് കുറച്ച് പള്ളിക്കും കുറച്ച് മദ്രസക്കും കുറച്ച് ദീനീ പ്രവർത്തനത്തിനും ഒക്കെ ആണ് കൊടുത്താൽ നമ്മളതിന് ക്ലിയറായി ഇടയ്ക്ക് ഒരു അജ്ജിനൊക്കെ പോയി ഒരു ഉംറക്കാണ് ചെയ്ത് ഒക്കെ കഴുകി കളഞ്ഞ്. അങ്ങനെ ആളുകൾ ചിന്തിക്കണത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് നിങ്ങൾ 100 റുപ്യ നേടിയിട്ട് നിങ്ങളെ 1 റുപ്യ പോലും അള്ളാഹയിൽ ആവശ്യമില്ല. ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അള്ളാഹു വിശിഷ്ടനാണ്, വിശിഷ്ടമായത് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ. ഹറാമിലൂടെ സമ്പാദിച്ച 1 പൈസ നിങ്ങൾ ധർമ്മം ചെയ്തിട്ട് കാര്യമല്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതേ അല്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, എല്ലാവരും ഇപ്പൊ വീട് മോടി കൂട്ടുന്നതിൽ മത്സരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ഗേറ്റുമ്മലും മതിലുമ്മല. ഇപ്പൊ നോക്കി നിങ്ങൾ മുറ്റം മുറ്റത്തുമ്മല ഇപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ളത്. ഓരോരുത്തരുടെ മുറ്റം മുറ്റത്തിനൊരു കുഴപ്പമല്ല, അവിടെ വണ്ടി കയറുന്നുണ്ട്, വെള്ളം താഴുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല, 4 സ്റ്റാറ്റസ് പോരാ. അപ്പൊ എന്ത് ചെയ്യാനോ, മുറ്റം നായിട്ട് കളച്ച് മറിച്ചിട്ട് എന്നിട്ട് ടൈൽസ് ഇങ്ങനെ പോയി ഒക്കെ, ഏത് പാറ വേണോ, പാറ പൊട്ടിച്ചത് വേണോ, പാറ ഗ്രിപ്പാക്കിയത് വേണോ, എന്നിട്ട് ഇങ്ങനെ നോക്കി അതിന് കുറേ നടക്കും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒക്കെ മാന്തിയിട്ട് നല്ല എത്രയാ ചെലവ്? 12 ലക്ഷം രൂപ ഒരു മുറ്റം ഉണ്ടാക്കാനേ. പിന്നെ ആ സ്വിച്ച് ഔട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വണ്ണം വെപ്പിച്ച് ആകെ 4 കസേരക്കുള്ള സ്ഥലമുള്ളൂ, അതൊരു 6-7 കസേരക്കുള്ള സ്ഥലമാക്കി, എത്ര ചെലവ്? 8 ലക്ഷം. എന്തിന് നായിന് കിടന്നുറങ്ങാം? വേറെ സ്വിച്ച് ഔട്ടിലിരിക്കല്, ആരവിടെ സ്വിച്ച് ഔട്ടിലിരിക്കല്? സ്വിച്ച് ഔട്ട് ഉണ്ടാക്കിയൊക്കെന്നല്ലാതെ നിങ്ങൾക്ക് ആർക്കും സ്വിച്ച് ഔട്ടിൽ കഴിവുണ്ടോ? എന്നിട്ട് നായിന് കിടന്നുറങ്ങാം 8 ലക്ഷം. ആർക്ക് വേണ്ടിയത്? ആർക്കങ്ങളെ ഗേറ്റ് കാണേണ്ടത്? അവ എന്താവും എൻ്റെ മതില്? പൈസ ഉണ്ട് എന്ന് അറിയിക്കണം. ഇപ്പൊ പരപ്പണി എടുക്കണം, വേട്ടക്കിടക്ക് പരപ്പണി ഇങ്ങനെ എടുത്തോണ്ടിരുന്ന അവന്റെയൊക്കെ പൈസ ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ തയ്യാറം പിടിച്ച് ഇപ്പുറത്ത് കയറ്റ, ഈ തയ്യാറം പിടിച്ച് അപ്പുറത്ത് കയറ്റ, മുറ്റം ആദ്യത്തെ ടൈൽസ് പറ്റിച്ച് വേറെ ടൈൽസ് ഇടുക. ആ തൂണ് തൂണ് കാണാനൊരു വലിപ്പല്ല, അപ്പൊ ഒന്ന് പൊതിയ, എന്നിട്ട് വലിയ വെള്ളം വെപ്പിച്ച അപ്പൊ കാണാൻ കുറച്ചുണ്ട്. എന്നിട്ട് 4 തൂണ് നല്ല തൂണ് നിന്ന് വലിയൊരു കാർ പുറച്ച് അതിന്റെ മേലൊരു ചെറിയ റൂമും, ആർക്ക്? ജിന്നിനും ആർക്കാനാ? ആകെ 3 കുട്ടികളും ഒഴിവുള്ളത്. ഇതെന്റെ ഇപ്പൊ അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഗേറ്റ് മതില് പണ്ടത്തെ പടിപ്പരപ്പ് കൊണ്ട് തിരിച്ചു വരാം. പടിപ്പര എല്ലാവരും വലിയ കമാനം മുറ്റത്ത് വലിയ മണി വലിയ ഗേറ്റ് അല്ലേ? എന്തിനാണ് സഹോദര ഇതൊക്കെ ലക്ഷങ്ങൾ വാരി വതറി? ഇതിപ്പോ എന്താ അറിയോ, പണം ഇല്ലാത്തവൻ ദുരഭിമാനം കാരണം ലോൺ എടുക്കാൻ പോവുക. കാരണം പെണ്ണുങ്ങൾ പറയാ, ഇതൊക്കെയാണ് ഈ മനുഷ്യ, ഞങ്ങൾ ഈ സെലഫിയത്തും കൊണ്ട് നടന്നിട്ട് നിങ്ങൾ ഈ സെലഫി സെലഫി അയാളെ മുറ്റം കണ്ടില്ലങ്ങള്, അയാളെ മതിലിട്ടില്ലങ്ങള്, അയാളെ കാറുണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെലഫി തന്നെ ഉണ്ടാവുള്ളൂ. ഏത് ഇത്ര കല ഞങ്ങളൊപ്പം വന്ന് എത്ര കൊല്ലായി, നിങ്ങൾ ഈ സെലഫി സെലഫി തന്നിട്ട് കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഈ തലയുടെ മന്ത്രം കേട്ട് കേട്ടിട്ട് ഈ സാധു പോയിട്ട് എന്ത് ചെയ്യാണ്? അളിയന്റെ മുറ്റം നന്നാക്കി, എളച്ചന്റെ മുറ്റം നന്നാക്കി, മുത്തച്ഛന്റെ മുറ്റം നന്നാക്കി, അയലോക്കാരനെ നന്നാക്കി, എല്ലാം നിങ്ങളത് മാത്രം, നിങ്ങൾക്ക് സെലഫി സെലഫി. അപ്പൊ ഓനും ശരി എന്നെയാണല്ലോ, എന്നിട്ട് ഓൻ പോയിട്ട് അവിടുന്ന് ലോൺ വാങ്ങി, ഇവിടുന്ന് ലോൺ വാങ്ങി, മറ്റവിടുന്ന് കള്ളക്കച്ചവടം ചെയ്തിട്ട് അപ്പോൾ ഓൾക്ക് സന്തോഷമായി, ഓൾക്ക് സന്തോഷം. ഈ തലയണ മന്ത്രത്തിൽ പെട്ടിട്ടാണ് ഒരുപാട് ആൾ ഈ കടം വാങ്ങിയിട്ട് ഇത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ചുകൊണ്ടിട്ടോ, മനുഷ്യങ്ങൾ കടം വാങ്ങിയതൊന്നും ചെയ്യല്ലേ? അള്ളാഹുവിൻ്റെ അടുത്ത് മരിച്ചു പോകുമ്പോൾ കടം വലിയ ഗൗരവമുള്ള കാര്യം എന്ന് കുടുംബയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തിനാ നിങ്ങൾ ഈ കടം വാങ്ങണം? എനിക്ക് നിങ്ങളെ മുറ്റവും വേണ്ട, നിങ്ങളെ മധുരവും വേണ്ട, നിങ്ങൾ മരിക്കുമ്പോൾ കടല്ലാതെ മരിക്കുകയാണ് എൻ്റെ ആവശ്യം, ഞാനും കുട്ടികളും വേണം പട്ടിണി കിടന്നോളാം എന്ന് പറയുന്ന എത്രയോ സഹോദരിമാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു തെർബിയത്ത് കിട്ടാത്ത കുറേ പെണ്ണുങ്ങളെ നമ്മളൊക്കെ വീടുകളിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? ആണും പെണ്ണും ഇത് ഉൾക്കൊള്ളണം. കടത്തിൻ്റെ ഗൗരവം, കടം കൊണ്ട് മരിച്ച ആൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് സ്കരിച്ചില്ല. കുടുംബക്കാരോടാണ് നിങ്ങൾ സ്കരിച്ചോളി, നിങ്ങൾ സ്കരിച്ചോളി, ഞാൻ സ്കരിക്കൂല. കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഞാൻ സ്കരിക്കാം, എന്താ അതിൻ്റെ ഗൗരവം? അപ്പൊ അതുകൊണ്ട് അത്ര ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ ഓരോരുത്തർക്കും എന്നുള്ള കടത്തിന്റെ വ്യാപ്തി എത്രയെന്ന് ഓന്റെ പെണ്ണുങ്ങൾ കൂടി അറിയില്ല. ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, മറ്റൊരു അക്കൗണ്ട്, അവിടെ ലോണ്, ഇവിടുന്ന് ലോണ്, എല്ലാം അടവിന്, എല്ലാം അടവിനാ. ഫ്രിഡ്ജ് അടവിന്, പിന്നെ വാഷിംഗ് മെഷീൻ അടവിന്, പിന്നെ അടുപ്പ് അടവിന്, ഒക്കെ അടവൻ. എന്തെങ്കിലും ഒരു സംഭാവന ചോദിച്ചാൽ ഇതൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു അടവാണത്. എനിക്ക് ആ അടവന്റെ തെറ്റീന്, ഈ അടവ് തെറ്റീന്, ഒന്നും കൊടുക്കൂല. കൊടുക്കണ കാര്യത്തിൽ ഇത്ര വലിയ പിശുക്കന്മാര് നമ്മളാളുകളെ പോലെ വേറെ. നിങ്ങൾ ആലോചിക്കുക, എത്രയാ ഇവരൊക്കെ ഈ ഖുറാസികളൊക്കെ ഈ സംഗതികളൊക്കെ നടത്തണ എങ്ങനെയാ? ആളുകൾ കൊടുത്തിട്ട് തന്നെയല്ലേ തബ്ലീഗ് ജമാഅത്ത് വല്ല പിരിവുണ്ടോ എനിക്ക്? അപ്പോൾ നമ്മളൊന്ന് ഷൂർ ചെയ്യുക എന്തൊക്കെയാ വേണ്ടത്. എന്നിട്ട് ഓരോരുത്തരും എടുക്കുകയാണ്, നമ്മളാളുകളെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ചാടിക്കിട്ടണമെങ്കിൽ ഒരു പണി. അപ്പം അതിലൊക്കെ മാറ്റം വരുത്തണം നമ്മൾ. അല്ലാതെ നമുക്ക് സ്വർഗത്ത് കടക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം ഇവിടെ ചെലവാക്കിനിൻ്റെ കൂലിയൊക്കെ ഇപ്പോൾ റഷീദ് തലവറ പറഞ്ഞാണ് കേട്ടില്ലേ, അതൊക്കെ മനസ്സിൽ കണ്ട് പതിയണം. മനസ്സിൽ പതിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. പൊങ്ങച്ചത്തിന് വേണ്ടി ചിലവാക്കാൻ, പെരുമ കാണിക്കാൻ വേണ്ടി എല്ലാവരും ചിലവാക്കും. അൽഹാക്കു മുത്തഖാസുർ ഓതിട്ടില്ലേ, ഒന്നെന്റെ ഓതിയൊക്കെ ആണെങ്കിൽ അൽഹാക്കു മുത്തഖാസുർ ഹത്താ ദുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തആലമൂൻ തുമ്മ കല്ലാ സൗഫ തആലമൂൻ കല്ലാ ലൗ തആലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം ثم لا ترون لها عين اليقين ثم لا تسالون يوم اذن عن النعيم سلفي علماء كل قران البقره കണ്ടിട്ട് പഠിപ്പിച്ചില്ല. അവർ ആദ്യം പഠിപ്പിക്ക القصار المفصل നിത്യ ജീവിതത്തിൽ നിസ്കാരത്തിലെ പോകുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ അതാ പഠിപ്പിക്കല്. നമ്മുടെ നാട്ടിൽ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞ അൽബക്കറക്ക് ഒന്നും തുടങ്ങല പഠിച്ചാലിനെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഓൻ ഇങ്ങനെ ആയത്തോരി വ്യാഖ്യാനിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ചെറിയ ചെറിയ സൂറത്തുകൾ അർത്ഥങ്ങളൊന്ന് പഠിച്ചു നോക്കി. അൽഹാക്കും മുത്തഖാസും പരസ്പരം പെരുമ പറയൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ ദുർത്തുമൽ മഖാബിർ നിങ്ങൾ മരിച്ചു മറമാടപ്പെടുന്നവരെ, ഖബർസ്ഥാൻ സന്ദർശിക്കുന്നവരെ എന്നാണ് ഇതിന്റെ പ്രത്യക്ഷാർത്ഥം. ഉദ്ദേശം എന്താണ്? നിങ്ങളെ മരിച്ച് നിങ്ങൾ മറമാടുന്നവരെ ഈ തക്കാസുർ നിങ്ങൾ നിർത്തൂല. എന്തെന്നായി തക്കാസുർ? എനിക്കിത്ര മക്കളുണ്ട്, എനിക്കിത്ര പൈസ ഉണ്ട്, എനിക്കിത്ര ബിൽഡിംഗ് ഉണ്ട്, ഏയ് ഞാൻ ഞാൻ എനിക്കിത്ര ഉണ്ട്, ഇത്ര ഉണ്ട്, അനക്ക് എത്ര ഉണ്ട്, എന്നെക്കാൾ എനിക്കുണ്ട്, ഈ പല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമ പറച്ചിൽ അല്ലേ, അത് നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ മരിച്ചോളങ്ങൾ അവസ്ഥ തന്നെയായിരുന്നു. കല്ലാ സൗഫ താലമൂൻ വേണ്ട, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും വഴിയെ. തുമ്മ കല്ലാ സൗഫ താലം പിന്നെയും വേണ്ട, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ലാ ലൗ താലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം നിങ്ങൾ ദൃഢമായ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആ കത്തിച്ചൊരുക്കുന്ന നരകത്തെ നിങ്ങൾ നേരിൽ കാണുക തന്നെ ചെയ്യും. കണ്ടോ? സുമ്മല തുസ്അലുന്നയൗമ ഇദിൻ അനിന്നായി. ഈ ദുനിയാവിൽ നിങ്ങൾ എന്തൊന്ന് സുഖം അനുഭവിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിക്കപ്പെടും. നല്ല ദാഹിച്ച നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, ആവും ഇത്ര നേരമായി ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിയും കൊണ്ട, രണ്ട് ഗ്ലാസ് കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറയും, അത് നിങ്ങൾക്ക് അനുഭവിച്ചൊരു വലിയൊരു സുഖമാണ്. അതിനെപ്പറ്റി നാളെ ചോദിക്കും. മനസ്സിലായില്ലേ? കക്കൂസ് പോകണമെന്ന് തോന്നിയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്, എവിടെയും കാണുന്നില്ല ഒരു കക്കൂസ്, പെട്ടെന്ന് ഒരു കക്കൂസ് കിട്ടിയെന്ന് കക്കൂസ് പോയി. കക്കൂസ് പോയിട്ട് ഉഫ്രാനക് അല്ലേ, ചില റിപ്പോർട്ടിൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽഹദാ വആഫാനി. ആ ഒരു സുഖം, ഇങ്ങനെ എന്തേത് ചെറുതും വലുതുമായ സുഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി ഒക്കെ ചോദിക്കപ്പെടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തക്കാസുർ നമ്മൾ അവസാനിപ്പിക്കണം. മനസ്സിലായില്ലേ? മരിക്കും, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ആ കാര്യം തന്നെ ആളുകൾ മറന്നതുപോലെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാര്യം തന്നെ ഓർമ്മയില്ലാതെ തോന്നും. പത്തു അല്ല ഈ പരപ്പണി തുടങ്ങിയിട്ട്, തീരാത്ത പരപ്പണി, എന്നും പരപ്പണി തന്നെ. കുറേ കാണാം അവിടെ പൊളിച്ചു, കുറേ കാണാം ഇവിടെ പൊളിച്ചു. അവിടെ പണിക്കാരൊഴിവായ സമയമല്ല അല്ലേ, 15 കൊല്ലം കൊണ്ട് പുര തീർക്കുക. എന്നിട്ട് അവസാനം 15-ാം കൊല്ലം പെരയെ കൂടാൻ നിൽക്കുമ്പോൾ ഓ അവിടെ തന്നെ മരിച്ച്, പിന്നെ മയ്യത്താ വരുന്നത്. അപ്പോ കുടുംബക്കാരെ തമ്മിൽ തർക്കം, മയ്യത്തിന്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമോ പറ്റൂലേ? ആദ്യമായിട്ടൊരു പരയൊക്കെ എങ്ങനെ മയ്യത്ത് കയറ്റുക? തർക്കം. ഇവനാകെ ജീവിച്ചത് ഈ പരക്കും വേണ്ടിയാ. ആ പരിക്ക് ആദ്യം മയ്യത്ത് കയറ്റിയാ പിന്നെ അവന്റെ പെണ്ണുങ്ങൾ അറിഞ്ഞ ഞാൻ നയിലുണ്ടാവില്ല, ആദ്യം മയ്യത്തെ ചോട്ട് ഞാൻ അല്ല. ആലോചിക്കുങ്ങള്, ആ രീതിയിലാണ് പലപ്പോഴും ഇന്ന് ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ളത്. പരമ തന്നെ കൂടുക, പരക്ക് വേണ്ടി തന്നെ സുഖലോലുപതൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീനാമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അന്തിക്കില്ല. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ തന്നെയാകുന്നു നഷ്ടകാരികൾ. പിന്നെ പറഞ്ഞെന്താ? വംഫിഖു മിമ്മാ റസഖനാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ നിങ്ങളെ യോഗ്യത കൊണ്ട് ഉണ്ടാക്കിയതല്ല, നാം നിങ്ങൾക്ക് ഔദാര്യമായി തന്നതാണ്, അതിൽ നിങ്ങൾ ചെലവഴിക്കണം. നിങ്ങൾക്ക് അവന് ഈത്യാഹത്തുമ്പോത്ത് മരിക്കുന്നതിന് മുമ്പ്, മരിച്ചിട്ട് കുടിക്കാരും അല്ലെങ്കിൽ മക്കളൊക്കെ പാടെ കൂടിയിട്ട് കുറേ 3-ന് 7-ന് 14-ന് വെച്ച് വിളമ്പിച്ചൊന്നും കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവാക്കണം. മരിച്ചാൽ പിന്നെ സ്വത്ത് അവകാശികളുടെ, നിങ്ങളെ സ്വത്തല്ല. മനസ്സിലായില്ലേ? മരണം വരുമ്പോ മനുഷ്യൻ പറയും എന്ത്, ഇല അജലിൻ കരീബ്, ഒരു നിശ്ചിത ഒരു അടുത്ത അവധി വരെയൊക്കെ നീ പിന്തിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ സദഖ ചെയ്തോളാം, വാക്കും ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം. പക്ഷേ വലയു ഒരു ശരീരത്തിനും അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ പിന്നെ ഒരിക്കലും അവൻ പിന്തിപ്പിക്കൂല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഇത് നമ്മളെ മനസ്സിലെപ്പോഴും വേണം. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. എപ്പോഴാ മരണം? മരണത്തിന് നിശ്ചിത സമയമുണ്ടോ? നിശ്ചിത വയസ്സുണ്ടോ? നിശ്ചിത രോഗമുണ്ടോ? ഇന്ന രോഗം ഉണ്ടായാലേ മരിക്കുള്ളൂ എന്നുണ്ടോ? ഇത്ര വയസ്സായാലേ മരിക്കുള്ളൂ എന്നുണ്ടോ? ഇന്ന സ്ഥലത്ത് വെച്ചേ മരിക്കുള്ളൂ എന്നുണ്ടോ? ഒന്നുമില്ല. എപ്പോഴും മരിക്കുക, ഏത് രോഗം വന്നിട്ടും മരിക്കുക, രോഗമില്ലാതെയും മരിക്കുക. അങ്ങനത്തെ മരണം, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാത്ത ഒരൊറ്റ ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ മരണത്തെ ഓർക്കണം എന്ന് പറഞ്ഞ ഹദീസിൽ അക്സിറു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ധാരാളമായി ഓർക്കണം. അതിന് മരണത്തിന് പറ്റി ഉപയോഗിച്ച വാക്കെന്താ അറിയോ? ഹാദിമില്ലസ്, ഇവിടുത്തെ സുഖാസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന മരണം അല്ലേ? നല്ല മാർദ്ദമുള്ള കിടക്കയിൽ ഫാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ എ സിയൊക്കെ ഇട്ട് അല്ലേ, എന്ത് സുഖത്തിലാ, കാലും കയ്യും കയറ്റി കിടത്തി നല്ല സുഖമായിട്ട് ഇവിടെ കിടന്നിറങ്ങാണ് ആ മനുഷ്യൻ. ആ വീടും ആ കുടുംബങ്ങളിൽ എല്ലാരെയും വിട്ട് ഒന്നും ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെക്കിപ്പോ എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ എനിക്കുണ്ട്, ആരും ഉണ്ടാവില്ല. പിന്നെ ഒരൊറ്റക്ക് നേരെ ആ വേറെന്താ, മയ്യത്ത് മയ്യത്തായി അല്ലേ, വേഗം കൊണ്ടുപോയി അടക്കുക. ഭാര്യ പറയണം, ഞാൻ കുറച്ച് ദിവസം അവിടെ നിൽക്കുക, എനിക്കത്ര കാലം എൻ്റെ ഇപ്പം ജീവിച്ച ആളല്ലേ, പറയോ, പറഞ്ഞാൽ നമ്മൾ അനുവദിക്കോ? ആരും നിൽക്കൂല. അസ്സലാമു അലൈക്കും മഹലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്ന് സലാമും പറഞ്ഞ് ടോലും കിട്ട് അടക്കിയിട്ട് പോരും അല്ലേ. ഈ ഖബറുകളിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവരെ, നിങ്ങൾക്ക് അള്ളാഹുന്റെ രക്ഷയുണ്ടാകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. ഇതും പറഞ്ഞിട്ട് സലാം പറഞ്ഞ് തോരങ്ങോട്ട് പോന്നു. ഇന്നലെ വരെ നമ്മളുടെ കൂടെ ജീവിച്ച എല്ലാവരും നമ്മൾ മറന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറന്നു, അവരവരെ ജീവിതത്തിലേക്ക് പോയി. എല്ലാവർക്കും ഉള്ള ബേജാറാ, ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികളുടെ സ്ഥിതി എന്താവും, ഞാൻ മരിച്ചാൽ എൻ്റെ കെട്ടിയുള്ള സ്ഥിതി എന്താവും, ഞാൻ മരിച്ചാൽ എൻ്റെ ഉപ്പാന്റെ സ്ഥിതി എന്താ, മറ്റുള്ള സ്ഥിതി എന്താ, എല്ലാവർക്കും ബേജാറ് അതാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ബേജാറ് വേണ്ടത് ഞാൻ മരിച്ച എൻ്റെ സ്ഥിതി എന്താവും. അതിനെപ്പറ്റി നമുക്ക് ബേജാറ്, ഭാര്യ വേറെ കല്യാണം കഴിച്ചു എന്ന് വരാം, മക്കളെ നാട്ടുകാർ പൈസ അല്ലെങ്കിൽ നാട്ടുകാർ കുടുംബങ്ങളെ പോറ്റി എന്ന് വരാം, പക്ഷെ എൻ്റെ സ്ഥിതി എന്താ? ഞാൻ എൻ്റെ ഖബറിൽ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുക? വിചാരണയ്ക്ക് മുമ്പിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക? അതിനെപ്പറ്റിയാണ് നമുക്കെപ്പോഴും യഥാർത്ഥത്തിൽ ബേജാറ് വേണ്ടത്. ഇപ്പം നമ്മുടെ വന്നിട്ട് ഇപ്പം എത്രയായി, 1.5 മണിക്കൂറോ 3 മണിക്കൂറോ, ഈ 3 മണിക്കൂർ എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയി, അതിന് ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ. അതാണ് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണത്തെ ധാരാളമായി ഓർക്കണം. അവനാണ് ബുദ്ധിയുള്ളവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഇമാം അൽബാനി ഹസനാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ദൂതരെ, സഹാബത്ത് ചോദിക്കുകയാണ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ? ഖാല അഹ്സനുഹും ഖുലുഖാ, അവരിൽ ഏറ്റവും ഉത്തമ സ്വഭാവമുള്ളവൻ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. വീണ്ടും ചോദിച്ചു, ഫയ്യുൽ മുസ്ലിമീന അഖിയസ്, മുസ്ലിമീങ്ങളിൽ ഏറ്റവും തൻ്റെടമുള്ളവൻ ബുദ്ധിമാനാരാണ്? ഖാല അക്തറുഹും ലിൽ മൗത്തി ദിക്റ, അവരിൽ ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവനും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, അവരിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുപ്പ് നടത്തുന്നവനും. അവിടെ മരണത്തെ ഓർത്താൽ മാത്രം പോരാ, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. ഇന്ന് തന്നെ പോയിട്ട് 3 ഷം തുണിയും ഒരു റോസ് വാട്ടറും അവിടെ വീട്ടിലൂടെ വാങ്ങി വെക്കുക. ഖബറാനെ വിളിച്ചിട്ട് ഒരു ഖബറവിടെ കുത്തിയക്കണേ, ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ച പോയിട്ട് അതിലെ ഇതൊക്കെ ഇങ്ങനെ മാന്തി വെക്കുക. അതാണോ മരണത്തിനുവേണ്ടി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞ്? അതല്ല സുഹൃത്ത്, അതൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തോളും. കവർ കുയിക്കാൻ ആളെ ഏൽപ്പിക്കാനും മൂന്ന് വർഷം തുണിക്കാനും ഒക്കെ ഇവിടെ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോഴും മരിച്ചാൽ എന്താണ് എനിക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവുക? നിങ്ങൾ നോക്കി, മരണചിന്ത നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ സുന്നത്താക്കി. നിങ്ങൾ രോഗിയായാൽ രോഗിയെ സന്ദർശിക്കണം, മരിച്ചാൽ അവന്റെ മയ്യത്തിനെ പിന്തുടരണം. അത് ഹക്കാക്കി വെച്ചു. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമ അല്ലേ? ഇന്നിപ്പോ മനുഷ്യന്മാർ തമ്മിലുള്ള കടമകളും മുസ്ലിമീങ്ങൾ തമ്മിലുള്ള കടമകളും കർത്തവ്യങ്ങളൊക്കെ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും വഴിമാറുകയാണ്. മരിച്ചാൽ വരെ നമ്മൾ അറിയണില്ല. എന്താ നമ്മളെ മുമ്പ് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ മൂപ്പ് നമ്മുടെ സംഘടനയിലില്ല, അതുകൊണ്ട് ഇപ്പൊ മരിച്ചത് അറിയിക്കണ്ട. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോ പറയാനും മരിച്ചല്ലോ. എന്തൊരവസ്ഥ എന്നാലോചിച്ചു നിങ്ങള്. മുസ്ലിമിന് മുസ്ലിമിനോടുള്ള കടമയാണ് എന്ത്? വൈദാ മരിള ഫഅദുഹു, അവൻ രോഗിയായാൽ സന്ദർശിക്കണം. വൈദാ മാത ഫത്ബഹു, ഓ മരിച്ചാൽ അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്ത് അവസാനം മയ്യത്ത് കട്ടിലിന്റെ കൂടെ പോയി മരിച്ച് തിരിച്ചു വരണം. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇന്നിപ്പോ അങ്ങനെയാണ്. ആ ഓ നമ്മളെ ഗ്രൂപ്പല്ല, അതുകൊണ്ട് ഓ രോഗമായി കിടന്നാൽ പോകേണ്ട ആവശ്യമില്ല. ഏയ്, ബന്ധവും ബന്ധവിച്ഛേദനവും സംഘടനയുടെ പേരിലോ പാർട്ടിയുടെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ ആകാൻ പാടില്ലെന്ന് ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംഘടന അനുവദിച്ചുകൊണ്ട് ഉലമാക്കൾ കൊടുത്തിട്ടുള്ള ഫത്വയിൽ അതിന് ഒന്നാമത്തെ ഷർത്ത് വെച്ചത് വലാവും ബറാവും സംഘത്തിന്റെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ ആകരുത്. മനസ്സിലായില്ലേ? അത് സംഘടന ഉണ്ടാക്കാത്തവർക്കുണ്ടാവും പക്ഷം പിടിക്കലും കക്ഷി ചേരലും. പാടില്ലത്. ഓ ഞാൻ സംഘടനന്റെ ആളാണ്, ഹിസ്ബിയാണ്, അതുകൊണ്ട് അവന്റെ രോഗം സന്ദർശിക്കേണ്ട, ഓ മരിച്ചാ പോണ്ട, ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഹിസ്ബിയത്തും കക്ഷിത്വമൊക്കെ ഉണ്ടെങ്കിൽ അത് അവന്റെ ഒരു കുറ്റമായിട്ട് കണ്ടാൽ മതി. പക്ഷെ മുസ്ലിം എന്ന നിലക്കുള്ള അവരോടുള്ള ബാധ്യത നമുക്ക് ഇല്ലാതാവോ? ഒരിക്കലും ഇല്ലാതാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ ആളുകൾക്കിടയിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്റെ സംഘടനയിൽപ്പെട്ടവൻ എന്റെ ഗ്രൂപ്പിൽപ്പെട്ടവൻ മാത്രം എന്റെ ബന്ധപ്പെട്ടവൻ, അവനോട് മാത്രം എനിക്ക് കടമയുള്ളൂ, കടപ്പാടുള്ളൂ. മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള കടമകൾ ഒരിക്കലും തന്നെ കാണുന്നില്ല. മാത്രല്ല, ആരാധനാലയങ്ങളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താ കലണ്ടർ തൂക്കണേന് പ്രശ്നം. ഇത് ഈ സംഘടനന്റെ കലണ്ടർ, ഇത് മറ്റേ സംഘടന, ഈ പള്ളിയിലത് പറ്റൂല എന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കലണ്ടറിന് വേണ്ടി പണ്ട് നമ്മളാളുകളൊക്കെ ചെയ്താത് എന്തുമാത്രം ദുരന്താണെന്ന് ആലോചിച്ചപ്പോ അതിന്റെ വെള്ളി. അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. ഇപ്പൊ ഇവിടെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. എനിക്കിവിടുത്തെ ആളുകളോട് പറയാനുള്ളതാണ്, ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും തന്നെ നമ്മൾ തമ്മിൽ കേസും കൂട്ടവും പോലീസും കോടതിയും അതൊന്നും ഇസ്ലാമിന് ചേർന്നതല്ല. ഒരു ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാവരുടേതുമാണ്. ഇവിടെ ആർക്കും വന്ന് നിസ്കരിക്കാനും ഇബാദത്തെടുക്കാനും അതിനോട് സഹകരിക്കാനുമുള്ള മനസ്ഥിതി ഉണ്ടാകണം. അങ്ങനെയാകണം പള്ളി നടത്തിപ്പുകാർ. പള്ളി നടത്തിപ്പുകാരുടെ സ്വഭാവത്തിന്റെ കുറവ് കൊണ്ടോ പള്ളിയിലെ ഇമാമിന്റെയോ ബന്ധപ്പെട്ടവരുടെയോ പെരുമാറ്റ ദോഷം കൊണ്ടോ ഒരാൾക്ക് പള്ളിയിൽ വരാതാക്കാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. ഇപ്പോ ഞാൻ നിസ്കരിക്കുന്ന പള്ളിയിൽ ഇമാമിന്റെ തൊട്ടു പിന്നിൽ ഞാൻ ഇപ്പൊ ഇഖാമത്തും മൈക്കി കൊടുക്കുമല്ലോ. ആ മൈക്കണ വേക്കക്ക് തരുമ്പോ എനിക്ക് തരുമ്പോ അടുത്ത ആള് തട്ടി വാങ്ങുകയാണ്. തട്ടി വാങ്ങിയിട്ട് അയാൾക്ക് ശരിക്കും ഇഖാമത്ത് കൊടുക്കാൻ വരെ അറിഞ്ഞൂടാ. സാധാരണക്കാർ അവരെ കുറ്റം പറ്റുകാരില്ല, അസ്വദല്ലാ അസ്വദന്ന മുഹമ്മദ് റസൂല്ലാ എനിക്ക് ഒരു പറയാ. എന്നാലും ഓൻ സംഘടനയുടെ ചീട്ട് കുറ്റിയിൽ ആളാണ്, ഓനെ ഇക്കാമത്ത് കൊടുക്കാൻ പാടുന്നു. എന്താ പൈലൊക്കെ ഉള്ളത്? ഒരാൾ ഇക്കാമത്ത് കൊടുത്താൽ എന്താ? ഒരാൾ ഇമാമെന്ന് ഇമാമുക്കാൻ ഏതാനും പാടില്ല. സംഘടനയിലുള്ളവരെല്ലാം സംഘടനാ പള്ളിയിൽ ഇമാമുക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഇവിടെ ഇപ്പൊ സംഘടന ഇല്ല, സംഘടന തൽക്കാലം ആവശ്യമില്ല എന്ന് പറഞ്ഞ പള്ളിയാ. എന്നാ ഒരു സംഘടനയിൽപ്പെട്ടൊരു ഒരു ദായി വന്നു, അയാൾ ഇമാമെന്നാൽ എന്താ ഇവിടെ പൊളിഞ്ഞു കഴുകോ? എന്താ ഇത്? അങ്ങനെ ഉണ്ടോ? പോലെ തുറന്നിസ്കരിക്കാൻ പാടില്ല എന്നിട്ട് ഈ കക്ഷിത്വം കിട്ട് കൂടിയിട്ട് ആളുകൾക്ക് ഒരിക്കലും നമ്മൾ അതിനെ ആദ്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ പള്ളിയിൽ ഇതിന്റെ പരിസരത്തുള്ള ആർക്കും വരാനും അവർക്ക് സ്വസ്ഥമായി ഇബാദത്തെടുക്കാനും സാധിക്കണം. അതിന് തടസ്സമുള്ള രൂപത്തിൽ ഒരു പള്ളിയും പാടില്ല. പള്ളികളെ തന്നെ പാർട്ടി ആപീസുകളായി മാറിയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തനത്തിന്റെ എല്ലാ പള്ളിന്റെ മുമ്പിൽ ചെന്ന അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാന്ന് തോന്നുന്നു. ബോംബിച്ച നോട്ടീസ് പ്രളയം. ഒരു ഗ്രൂപ്പ് പുറത്തൊട്ടിക്കും, അപ്പൊ മറ്റേ ഗ്രൂപ്പ് നാലിലൊട്ടിക്കും, മറ്റൊരു നാലിലൊട്ടിയപ്പോ ലക്ഷം ഒട്ടിക്കും. ഇവിടെ അപ്പൊ നാളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാന്ന് തോന്നുന്നു അല്ലേ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തലേന്നല്ല, ബാക്കിയുള്ള വർഷം ഒന്നായിട്ട് ഒട്ടിക്കല്. ആ ജാതി ആ പള്ളിന്റെ മുമ്പിൽ ചെന്നാല് എന്താ തൊട്ടുള്ള കാര്യം? എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ നമ്മളെ പരിപാടിക്ക് ബസ് പുറപ്പെടുന്നതാണ്. ഇവിടെ മറ്റോ നിക്കറിയില്ല, അതെല്ലാം ചാടിക്കടന്ന് ബസ് ഇതാപ്പ വരും, എല്ലാവരും രംഗത്ത് തീർക്കണം. എന്നിട്ടോ മഹല്ലിയായിട്ട് സഹകരിക്കുന്നില്ല, മഹല്ലിയായിട്ട് സഹകരിക്കുന്നത് എങ്ങനെ? മഹല്ലി പാർട്ടി പള്ളിയായി പിന്നെ സഹകരിക്കോ? അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ ഈ പള്ളി ഒരിക്കലും ഇവിടെ എല്ലാവരുടേതുമാണ്. എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനം ഉണ്ടെങ്കിൽ അത് സുൽഹാകണം. പള്ളി നമ്മളെ ഒരുമിപ്പിക്കുന്ന കേന്ദ്രമാണ്. പള്ളി ഒരിക്കലും തന്നെ നമ്മളെ ഭിന്നിപ്പിക്കുന്ന കേന്ദ്രമാകാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം മരണചിന്ത നിലനിർത്താൻ വേണ്ടി ഇസ്ലാം സുന്നത്താക്കിയ കാര്യങ്ങൾ പോലും ഇന്ന് സംഘടനാ ഗ്രൂപ്പ് പക്ഷവാറ്റി തട്ടിത്തടഞ്ഞ് നിൽക്കുകയാണ്. മറ്റോട് സുഖല്ല, പഹയം കിടക്കട്ടെ അവിടെ, ഒരുപാട് നൊരുമുണ്ടാക്കിയാലാണ്, ഞാൻ പോണില്ല എന്ന് പറയരുത്. മറക്കണം, ഓൻ നമ്മളോട് ചെയ്തൊക്കെ മറക്കണം. നിങ്ങൾ ഓനെ പോയി സന്ദർശിക്കണം, ഓൻ നിങ്ങളുടെ വെറുപ്പില്ലാണ്ടാവും, ഉറപ്പാണ്. മനസ്സിലായില്ലേ? നമ്മൾ അള്ളാഹിന്റെ വലിയ ഉദ്ദേശിച്ച് അതൊക്കെ ചെയ്യേണ്ടത്. അത് കടന്നല്ലേ രോഗം കാണാൻ പോവുക, മരിച്ചാ പോവുക, അതിനൊക്കെ എല്ലാ കാര്യത്തിനും സഹകരിക്കുക. അതുപോലെ തന്നെ നമ്മളോട് മയ്യത്തിന്റെ കൂടെ മൗനമായി പോകണം എന്ന് പറഞ്ഞു. എന്തിനാ അത്? എന്താ ചില പോയത്തക്കാർക്ക് അത് അറിയില്ല. ആ ചായ എപ്പോഴേ വന്നു, എങ്ങനെ അറിഞ്ഞു, മരിച്ചത് എങ്ങനെയാണ് കേട്ടിട്ടോ? പെട്ടെന്നൊരു വേദന എപ്പോഴാണ് മയ്യത്തിന് മുമ്പേ? ഞാൻ അങ്ങനെ ആട്ടില്ല, ആളുകൾക്ക് തെരഞ്ഞൂടാ. വിക്രില്ല പത്രം പാടില്ല എന്നാ, എന്നിട്ട് മൊബൈൽ ഇങ്ങനെയൊക്കെ, ഫോൺ ഇങ്ങനെ വിളിക്കുക, ഇതിങ്ങനെ മാന്തുക, മയ്യത്തിനൊപ്പം പോവുക. പറ്റുമോ? മൗനമായി പോകണം. എന്തിനാ അത്? ഫിക്ർ ഉണ്ടാകാൻ, ഫിക്ർ ചിന്ത ഉണ്ടാകാൻ. ഞാനും ഇതുപോലെ ഈ ആറുകാലിന്റെ കട്ടിലിൽ ഞാനും പോകണമല്ലോ എന്ന ചിന്ത ഉണ്ടാകാൻ, അതായിരിക്കണം. അപ്പൊ അതിലൂടെ നമുക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാൻ. പിന്നെ ഞങ്ങൾ നമ്മളെ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴുമുള്ള പ്രാർത്ഥനകൾ മാത്രം എടുത്തുനോക്കി, ഏറ്റവും ചെറിയ പ്രാർത്ഥന ബിസ്മില്ലാഹുമ്മ അമൂത്ത് വാഹിയ. ചില പോയത്തക്കാർ അന്നാ പഠിച്ചു, അതിന്റെ അപ്പുറത്ത് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. മുജാഹിദ് ആ എന്ന് പഠിച്ച്, അതിന്റെ എത്ര വലിയ വലിയ ദ്വയകൾ വേറിട്ട് അറിയും. അള്ളാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും. ഈ ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിലാകട്ടെ, ഞാൻ ജീവിക്കുകയാണെങ്കിൽ അത് നിന്റെ നാമത്തിലാകട്ടെ. കണ്ടോ? അതെന്താ മരിക്കാൻ റെഡിയായിട്ടാണ് കിടക്കണമെന്ന അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? പോഹേനെ നേരം വെളുക്കട്ടെ, ഒന്ന് ഫോൺ ചെയ്യാണ്ട് മുഴക്ക ഇന്ന് വന്നിട്ട് ഇതാ പോയി കിടക്കണേ രാഗി പറഞ്ഞ് അല്ല, നല്ലൊരു മനസ്സേറ്റ് നമുക്ക് കിടക്കാൻ സാധിക്കണം. ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദ് ബിഹി ഇബാദക സാലിഹ്. നീ അല്ലാഹുവേ, എന്റെ റബ്ബേ, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വപിത ഈ കിടക്കയിൽ ഈ വിരിപ്പിൽ വെച്ചിരിക്കുന്നു. നിന്റെ നാമത്തിൽ തന്നെ ഉയർത്തണം എന്നാണ് എന്റെ ആഗ്രഹം. ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുകയാണെങ്കിൽ നീ അതിനെ സംരക്ഷിക്കണേ. കണ്ടോ? അതിനോട് കരുണ കാണിക്കണേ. അല്ല, ഒരിക്കൽ കൂടി ആത്മാവിനെ തിരിച്ചെന്നുണ്ട് വീണ്ടും എനിക്ക് ജീവിക്കാൻ അവസരം തരികയാണെങ്കിൽ സാലിഹികളായ നിന്റെ അടിമകളെ സംരക്ഷിക്കുന്നത് പ്രകാരം നീ അതിനെ സംരക്ഷിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ്. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ എപ്പോ ഉണർന്നാലും എന്ത് പറയണം? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. ഞങ്ങളെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ചില ആള് മനസ്സിലാക്കിയിട്ടുള്ളത് ഉണർന്ന് നേരം വെളുത്ത് സൂര്യ ഉദിച്ചിട്ടാണ് പറയേണ്ടത്. അല്ല, എപ്പോ ഉണർന്നാലും അത് പറയണം.